ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാനുമായി എനിക്ക് അവസരം ഒരുക്കി തന്ന 28-ാമത് പെന്തക്കോസ്റ്റൽ കോൺഫറൻസിന്റെ ഭാരവാഹികൾ, വിശേഷാൽ പാസ്റ്റർ വി എം എബ്രഹാം തുടങ്ങിയ ആളുകളോട് എന്റെ നന്ദിയെ വിശേഷാൽ അറിയിക്കുന്നു. ഈ രാവിലെയുള്ള ആരാധനയ്ക്ക് അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ തോമസ് കോശി, ബഹുമാന്യ ദൈവദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, പിതാക്കന്മാർ, മാതാക്കൾ, നിങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. എന്റെ ഭാര്യയും എന്നോടൊപ്പം ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. എന്റെ ഭാര്യ ആദ്യമായിട്ടാണ് ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. എന്റെ ഭാര്യ അവിടെ, എന്റെ ഭാര്യയുടെ പേര് ലീലാമ്മ എന്നാണ്, ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. ആദ്യമായി പങ്കെടുക്കുന്നതുകൊണ്ട് എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് പ്രൈസലോ ഇരിക്കാം. എന്റെ മകൾ, മരുമകൻ, കുഞ്ഞുങ്ങൾ, കുടുംബാംഗങ്ങൾ, അങ്ങനെ അനേക സ്നേഹിതര് ഇന്ന് രാവിലെ ഇവിടെയുണ്ട്. കഴിഞ്ഞ 42 വർഷമായി ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അമേരിക്കയിലും കാനഡയിലുമുള്ള ദൈവമക്കളുടെ കൂടാരപ്പെരുന്നാളിന്റെ അവസാന ദിവസമാണ്. നമ്മുടെ അപ്പാർട്ട്മെന്റുകളും വീടുകളും ഒക്കെ വിട്ട് ഇവിടെ വന്ന് ആരാധിപ്പാൻ, ഒരുമിച്ച് കാണുവാൻ, കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം നമുക്ക് ഒരുക്കിയ സന്ദർഭങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ്. വ്യാഴാഴ്ച വൈകിട്ട് മുതൽ ഇന്ന് ഉച്ച വരെയും നാം കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങളെന്റെ സാക്ഷികളാകും എന്നുള്ളതാണ്. ഞാനും ആ വേദഭാഗം വീണ്ടും വായിക്കട്ടെ. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് Chapter 1 Verses 7 and 8. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1:7-8 അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. സാക്ഷികളാകും. കർത്താവിന്റെ വചനത്തിന്റെ, കർത്താവിന്റെ മഹത്വത്തിന്റെ, കർത്താവിന്റെ കൃപയുടെ സാക്ഷ്യം വഹിക്കാനായിട്ടാണ് നാം ഇന്ന് രാവിലെ ഇവിടെ ആയിരിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ എങ്ങനെ സാക്ഷികളായി തീരണം എന്നുള്ളതിനെ കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. സാക്ഷ്യത്തിന് തടസ്സം ചിലർ ഉണ്ട്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് നിയോഗം നൽകി ആ ശിഷ്യന്മാർ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ വായിക്കുന്നു, 3 വർഷം യേശുവിന്റെ ബൈബിൾ സ്കൂളിൽ പഠിച്ച അനന്തരം മീൻ പിടിക്കാൻ പോയി അല്ലേ. അതൊരു തടസ്സമാ. വചനം കേട്ട് അനുസരിച്ചവര്, വചനം പഠിച്ചവര് ഇപ്പം മീനോട് സാക്ഷ്യം പറയാൻ പോയിരിക്കും. പിന്മാറ്റക്കാരായി തീർന്നാൽ അതും സാക്ഷ്യത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. ഇവിടെ വായിക്കുന്നു, കർത്താവെ, യേശുവുമായി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്, 3 വർഷം വചനം അഭ്യസിച്ച അനന്തരം നിങ്ങൾ പോയി സകലരെയും ശിഷ്യരാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ കർത്താവ്, ഇത് കേട്ട ആളുകൾ ഇപ്പോഴേ സ്ഥാനത്തെ കുറിച്ചുള്ള കടിപിടിയാണ്. ഇപ്പോഴാണ്, എപ്പോഴാണ് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? ദൈവകൃപയും ദൈവത്തിന്റെ വചനവും പ്രാപിച്ചവർ പലപ്പോഴും അവരുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്നത്, സാക്ഷ്യമില്ലാതായിത്തീരുന്നത് ഭരണത്തിന്റെ അധികാരത്തിനു വേണ്ടി ആദ്യമായി മുൻഗണന കൊടുക്കുന്നത് കൊണ്ടാണ്. യേശു പറഞ്ഞു, നിങ്ങൾ സാക്ഷികൾ ആകും, യു വിൽ ബി മൈ വിറ്റ്നസസ്. നാളുകൾക്ക് മുൻപ് കടൽ തീരത്തേച്ചു നടക്കുമ്പോൾ മീൻ പിടിച്ചുകൊണ്ട് നടന്നവര്, വല വീശിക്കൊണ്ട് വലയും പടകുമായിട്ടൊക്കെ നടന്നവരെ യേശു ആദ്യം കണ്ടപ്പോൾ പറഞ്ഞു, യു ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. എന്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. കഴിഞ്ഞ 3 വർഷമായി എങ്ങനെ മനുഷ്യരെ പിടിക്കണമെന്നുള്ളതിനെ കുറിച്ച് പാഠം നൽകി. ഇതിനുശേഷം അവരോട് പറയുന്നു, നിങ്ങള് സാക്ഷികൾ ആയിത്തീരും എന്നും പറയുന്നു. അതുവരെ അവർ സജീവ സാക്ഷികളായി തീർന്നിട്ടില്ല. പത്രോസ് തുടങ്ങിയ അപ്പോസ്തോലന്മാര് യേശുവിനെ കുറിച്ച് ഇതിനു മുമ്പ് പറഞ്ഞ സാക്ഷ്യം എന്താണ്? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. 3 വർഷം യേശുവിനോടുകൂടെ ആയിരുന്ന പത്രോസ് യേശുവിന്റെ കൂടെ നീ ആയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ, ഒന്ന്, അവനെ ഞാൻ അറിയുന്നില്ല. രണ്ടാമത് പറഞ്ഞു, എനിക്ക് തിരിയുന്നില്ല. മൂന്നാമത് പറഞ്ഞു, നീ എന്തുവാ പറയുന്നത് പോലും മനസ്സിലാകുന്നില്ല. നോക്കുക എങ്ങനെയുള്ള സാക്ഷ്യമാണ് അവർ പ്രസ്താവിച്ചത്. ആ സാക്ഷ്യം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, ഒന്നാം അധ്യായത്തിൽ, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവൻ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയണം, അവൻ മറ്റുള്ളവർ വിശ്വസിക്കേണ്ടതിന് വേണ്ടി യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി വന്നവനാകുന്നു. യേശുവിന്റെ സാക്ഷികൾ ആയിത്തീരണം. ഇവിടെ പറഞ്ഞ സന്ദർഭം ഏതെല്ലാം നിലയിൽ യേശുവിനെ കുറിച്ച് പറയണം. നാല് കാര്യങ്ങൾ പ്രധാനമായി പറയുന്നു. യേശുവിന്റെ ജനനം, ഡോക്ടർ ലൂക്ക് എഴുതുന്നതായിട്ടുള്ള ആ നന്നായി രചിച്ചിട്ടുള്ള ചരിത്രം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1 മുതലുള്ള വാക്യങ്ങൾ, യേശുക്രിസ്തു ഭൂമിയിലായിരുന്നു, അവന്റെ ജനനത്തെ കുറിച്ചുള്ള സാക്ഷ്യം, അവന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള സാക്ഷ്യം, അവന്റെ മരണത്തെ കുറിച്ചുള്ള സാക്ഷ്യം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള സാക്ഷ്യം. അതുകൊണ്ട് അത് അവസാനിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1:10-11, അവന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള സാക്ഷ്യവും നിങ്ങൾ പ്രസ്താവിക്കണം. നമ്മുടെ സാക്ഷ്യം ഒരു മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കോടതി ഭാഷയിൽ ചെല്ലുമ്പോൾ നീതിക്കും ന്യായത്തിനും പ്രസിദ്ധമായ റോമൻ കോടതിയിൽ അവരാവശ്യപ്പെടുമായിരുന്നു, സ്പീക്ക് ദ ട്രൂത്ത്, ദ ഹോൾ ട്രൂത്ത്, നതിങ് ബട്ട് ദ ട്രൂത്ത്. നീ പറയേണ്ടത് സത്യം മാത്രം, മുഴു സത്യവും പറയണം, അർത്ഥസത്യമല്ല, മുഴു സത്യവും, സത്യമല്ലാതെ മറ്റൊന്നും പറയരുത്. നോക്കുക, സത്യത്തിന് സാക്ഷ്യം വഹിക്കണം. യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, മടങ്ങിവരവ്, ഈ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി ഇതിനെക്കുറിച്ച് വ്യാജമല്ലേ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്? എഴുത്തുകാർ എഴുതുമ്പോൾ, നാടകക്കാർ അഭിനയിക്കുമ്പോൾ, സിനിമാ താരങ്ങൾ അഭിനയിക്കുമ്പോൾ, ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നവർ, തത്വജ്ഞാനികൾ എന്ന് പറയുന്നവര്, പോകട്ടെ മോഡേൺ തിയോളജി, ലിബറലിസ്റ്റ്, ഞാനും നിങ്ങളും ഒഴികെ ഇന്ന് ഭൂമിയുടെ 5 വൻകരകളിലെന്നല്ല, ക്രിസ്തീയ മണ്ഡലത്തിൽ പോലും, അക്രൈസ്തവ മണ്ഡലത്തിൽ പോലും യേശുവിനെ കുറിച്ച് അനവധി വ്യാജങ്ങൾ, കള്ളത്തരങ്ങളാണ് പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ ജനനത്തെ കുറിച്ച് പലതും പറഞ്ഞില്ലേ? യേശുവിന്റെ മരണത്തെ കുറിച്ച്, യേശുവിന്റെ മരണം സത്യമാണെന്നാണോ ലിബറൽ തിയോളജിയൻസ് പറയുന്നത്? അല്ല. യേശുവിന്റെ ശുശ്രൂഷയിലെ അത്ഭുതങ്ങൾ സത്യമാണോ? അവര് പറഞ്ഞു മിത്താണ്, മിഥ്യയാണ്, വ്യാജമാണ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണോ അല്ലെന്ന് ലിബറൽസും പറയുന്നു, മുഹമ്മദീയരും പറയുന്നു. യേശു മടങ്ങി വരുമെന്ന് പറയുന്നുവോ? ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു. വലിയൊരു കൂട്ടം ആളുകൾ ഇതിനെക്കുറിച്ച് തെറ്റായി പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തു ജനിച്ചതും മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും മാത്രമല്ല നമുക്ക് പറയാനുള്ളത്, ഇന്ന് പകൽക്കാലം ഉയർത്തെഴുന്നേറ്റ യേശു ജീവിച്ചിരിക്കുന്നുവെന്ന് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത തെളിവുകളാൽ, പരിശുദ്ധാത്മാവിനാൽ തെളിയിച്ചെങ്കിൽ മരിച്ചവനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമല്ല. എന്റെ നേതാവ് ചത്തെന്നല്ല, എന്റെ നേതാവ് ജനിച്ചെന്നോ ചത്തെന്നോ അവനെ അടക്കിയെന്നല്ല പറയുന്നത്. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നു, 3-ാം അധ്യായം, താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാലല്ല, കൺവിൻസിംഗ് എവിഡൻസസ്, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത തെളിവുകളാൽ യേശു ഇന്ന് പകൽക്കാലവും എന്റെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യം പറയാവുന്നവർ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ചത്ത നേതാവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ അനേക ആളുകളില്ലേ? ഉണ്ട്. പക്ഷെ അപ്പോസ്തല പ്രവൃത്തിയുടെ പ്രധാന ദൂത് അതല്ല, താൻ ജീവിച്ചിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം ദൈവദാസന്മാരൊക്കെ വായിച്ചു, അവൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായിരുന്നു, ഇസ്രായേലിനെ വീണ്ടെടുക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിച്ചിരുന്നു, ഞങ്ങളുടെ നേതാവ് ചത്തുപോയ, ആരാധന കഴിഞ്ഞ് മടങ്ങി വന്നവരുടെ മുഖം നോക്കിയ ക്ലയോപ്പാവിനെ പോലെ, എന്റെ മുൻപിൽ ഇരിക്കുന്ന ആരുടെയും മുഖം ഇന്ന് ക്ലയോപ്പാവിനെ പോലെ ഇരിക്കരുത്, വാടിയ മുഖത്തോടെ ഇരിക്കരുത്, ഞങ്ങളുടെ പ്രത്യാശയൊക്കെ അവസാനിച്ചു എന്ന് കരുതിയ ശിഷ്യന്മാരോടുകൂടെ ചേർന്ന് നടന്ന യേശു ഹ്യൂസ്റ്റൺ കോൺഫറൻസിൽ ഇന്ന് പകൽ എന്റെ അടുക്കൽ എനിക്ക് തെളിവ് നൽകുക മാത്രമല്ല, കൈകളിൽ അപ്പമെടുത്ത് നുറുക്കി എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്നെ അനുഗ്രഹിപ്പാൻ ഇവിടെ ഉണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാലും. പ്രൈസ് ദ ലോർഡ്. യേശു ഇന്നും ജീവിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ വലിയപ്പച്ചനും വലിയമ്മച്ചും യാക്കോബക്കാരായിരുന്നു. അത് കഴിഞ്ഞ് മർത്തോമായിൽ വന്നു. പെന്തക്കോസ്തി പോകാൻ താല്പര്യപ്പെട്ടില്ല, ഇവാഞ്ചലിക്കൽ നിന്നു വന്നു. ഡാർവിൻ പറഞ്ഞതുപോലെ പരിണമിച്ചല്ല പെന്തക്കോസ്തി വന്നത്, വചനം കേട്ടാ വന്നത്. 1963 പാസ്റ്റർ വി എം എബ്രഹാം ഉൾപ്പെടെ, അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെ, എന്റെ പിതാവ് ഉൾപ്പെടെ, ആ കൊച്ചു ഗ്രാമത്തിൽ യേശു ജീവിക്കുന്നുവെന്ന് മർത്തോമ പള്ളിക്കാര് പലരും പറയാതിരുന്നപ്പോള് ഓലമേഞ്ഞ ഒരു ചെറ്റപ്പുരയിൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ച ആരംഭത്തെ ഇന്നും യേശു ജീവിക്കുന്നു എന്നുള്ളത് ലോകത്തിൽ എവിടെയും പോയി സാക്ഷിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഞാനതിൽ ദൈവത്തിന് സ്തോത്രം കരത്തുകയാണ്. നമ്മൾ സാക്ഷികളാകണം. ആരുടെ സാക്ഷികളാകണം? വി ഷുഡ് ബി വിറ്റ്നസസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ കുറിച്ച് വ്യാജം പറയുന്നില്ലേ? മുഹമ്മദര് വ്യാജം പറയുന്നില്ലേ? ഹൈന്ദവര് വ്യാജം പറയുന്നില്ലേ? മറ്റുള്ളവരെല്ലാം വ്യാജം പറയുന്നില്ലേ? വ്യാജം മനുഷ്യനെ അടിമത്വത്തിലേക്കാക്കും. യേശുവിനെ കുറിച്ച് വ്യാജം പറയുന്നു, പെന്തക്കോസ്തുകാരെ കുറിച്ച് വ്യാജം പറയുന്നു, ഉപദേശിമാരെ കുറിച്ചും വ്യാജം പറയുന്നില്ലേ? എന്തെല്ലാം കള്ളത്തരങ്ങളാണ് നമ്മെ കുറിച്ച് പറഞ്ഞു വരുത്തിയിട്ടുള്ളത്. പക്ഷെ ഓർക്കണം, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് കള്ളത്തരം പറയാൻ പണം കൊടുത്ത് വസൂലാക്കിയവൻ പോലും അതിനുശേഷം പറഞ്ഞു കാണും, പണം വാങ്ങി, പക്ഷെ യേശു ജീവിച്ചിരിക്കുന്നു. ഞങ്ങൾ പെന്തക്കോസ്തിൽ വരാൻ താല്പര്യപ്പെട്ടില്ല. ചില ആളുകളുടെയൊക്കെ ജീവിതത്തിന്റെ സാക്ഷ്യമില്ലായ്മ നിമിത്തമാ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരണം. സത്യം പറയണം, സത്യത്തിനായി ജീവിക്കണം, സത്യത്തിനായി സത്യത്തിൽ നടക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇതെല്ലാം ചരിത്ര സത്യങ്ങളാണ് അല്ലേ? യേശു ക്രിസ്തു വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യെശയ്യാ പ്രവചനം 43 പലപ്പോഴും പറയുന്നു, ബാബിലോണിൽ പ്രവാസത്തിൽ കിടന്നവരോട് നിങ്ങൾ എന്റെ സാക്ഷികളാ. ഇവര് സാക്ഷ്യം വഹിച്ചില്ല. കേരളക്കരയിൽ മലങ്കരയിലുള്ള ക്രിസ്ത്യാനികൾ തെന്തോമസ് കേരളത്തിൽ വന്നതു മുതൽ ഉറുമ്പിന്റെ വേഗത്തിൽ നടന്നിരുന്നെങ്കിൽ കാശ്മീർ വരെ പോയി എത്രയോ പ്രാവശ്യം മടങ്ങി വരാൻ കഴിഞ്ഞേനേയും. പലരും അവരുടെ പരിമിതിയിൽ അവരുടെ പാരമ്പര്യത്തിൽ നിന്നതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പലരും കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഇവിടെ വന്ന മലയാളികളോട് പറയട്ടെ, ടെക്സാസ് അല്ല, അവിടെ നിന്ന് ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നിൽ യേശു ക്രിസ്തുവിന് വേണ്ടി നേടേണ്ടതിന് വേണ്ടി നമുക്കൊരു സാക്ഷ്യം പ്രസ്താവിപ്പാനുണ്ട്. നാം സാക്ഷികളായി തീരണം. യെരുശലേം, യഹൂദ്യ, ശമരിയ ഭൂമിയുടെ അറ്റത്തോളം. പ്രവൃത്തികളുടെ പുസ്തകം 1-7 യെരുശലേം, 8 ശമരിയ, 9-11 യഹൂദ്യ, 12 നിങ്ങളോ ഭൂമിയുടെ അറ്റത്തോളം. ഇങ്ങനെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഞാനും നിങ്ങൾ സാക്ഷികളാകേണ്ടത്? ഏതെല്ലാം നിലയിൽ? ഹൗ ക്യാൻ വി ബി വിറ്റ്നസസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? എല്ലാ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒന്ന്, പ്രാർത്ഥനയുടെ സാക്ഷികളാകാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നോക്കുക. നിങ്ങൾ സാക്ഷികളായിത്തീരണം, ആകേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരൊക്കെയാണ്? യേശുവിന്റെ അപ്പോസ്തലന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. സാക്ഷ്യം, പെന്തക്കോസ്തിന്റെ ആരംഭം. പള്ളിയിലൊക്കെ പ്രാർത്ഥന കേട്ടിട്ടില്ലേ? ഞാനും കേട്ടിട്ടുണ്ട്. ആരെയും അവഹേളിക്കാനല്ല, അപമാനിക്കാനല്ല. സ്തൗമൻ കാലോസ് കുറിയേലായിസോൻ എന്ന് പറയും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ പറയുമ്പോൾ ബാലകനായ ഞാനും പറയുന്നുണ്ട്, അത് നിന്റെ ആത്മാവോട് കൂടി ഇരുന്നോട്ടെ. ഈ പറയുന്ന ആളിൽ തന്നെ സമാധാനമില്ല, പിന്നെ കേൾക്കുന്നവനോ സമാധാനമുണ്ടോ? പള്ളികളിൽ പ്രാർത്ഥനയില്ലേ? യാക്കോബായിൽ പ്രാർത്ഥനയില്ലേ? പക്ഷെ പെന്തക്കോസ്തിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? സാക്ഷികളുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? ഗദസമനയിൽ ഉറങ്ങിയവര്, തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് ചിന്തിച്ചവരൊക്കെ പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ദിവസം ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൂടിയപ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലായി, ബലഹീനരെങ്കിലും 2-3 പേര് യേശുവിന്റെ നാമത്തിൽ കൂടിയാൽ സ്വർഗത്തിന്റെ ശക്തി അവിടേക്ക് ഇറങ്ങും. നമ്മുടെ ആരംഭം പ്രാർത്ഥനയല്ലേ? പ്രാർത്ഥനയിൽ വലിയ ശക്തിയുണ്ട്. പല പെന്തക്കോസ്ത് സഭകളുടെയും സാക്ഷ്യം നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനയില്ലായ്മയാലാണ്. ഏകീകൃതമായ ദൈവജനം ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഞാൻ നെഗറ്റീവായ ഒരു ഉദാഹരണം എടുക്കട്ടെ. ആളുകൾ പറയും, ഇന്ന് ലോകത്തിൽ ഏറ്റവും ശീഘ്രമായി വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇസ്ലാമെന്ന്. ഇസ്ലാമിന് നമ്മെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. യേശു സ്വർഗത്തിലുള്ളിടത്തോളം കാലം കല്ലറയിൽ കിടക്കുന്ന മുഹമ്മദിന് നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ കൈകളി ഒരു തകർപ്പൻ അലലിയ പറഞ്ഞാട്ടെ. മുസ്ലിങ്ങളുടെ മോസ്ക് എത്ര ദിവസം തുറന്നിരിക്കും? വെള്ളിയാഴ്ച മാത്രം ഒരു മുസ്ലിമിന്റെയും പള്ളി തുറന്നിരിക്കത്തില്ല. അതിരാവിലെ 5 മണി മുതൽ രാത്രി 8 മണി വരെ എന്ന് അറിഞ്ഞുകൂടാ. ബാങ്ക് വിളി കേൾക്കുമ്പോൾ മീൻ കച്ചവടക്കാർ, പച്ചക്കറി കടക്കാര്, ബിസിനസ്സുകാര്, വീട്ടമ്മമാര്, ഇവരൊക്കെ അവരുടെ വീടുകളിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അവരുടെ ദൈവത്തെ സ്തുതിപ്പാൻ എഴുന്നേൽക്കുന്നുവെങ്കിൽ, പെന്തക്കോസ്തുകാരെ അതിനു മുൻപ് തന്നെ എഴുന്നേറ്റ് എന്റെ ദൈവം ശക്തൻ, യേശുവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയുടെ നാദം നമ്മുടെ വീടുകളിൽ മുഴങ്ങട്ടെ. സ്വന്തമായി ആരാധന സ്ഥലങ്ങൾ ഉള്ള പെന്തക്കോസ്ത് പാസ്റ്റർമാരോട്, വിശ്വാസികളോട് പറയട്ടെ, നമ്മുടെ സഭാഗോളുകൾ വെള്ളിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും പരിപാടിക്ക് വേണ്ടിയാണെങ്കിൽ നഷ്ടക്കച്ചവടമാണ്. നമ്മുടെ ആരാധനാലയങ്ങൾ തിങ്കൾ മുതൽ ഞായർ വരെ പ്രാർത്ഥനയ്ക്കായി തുറന്നിടട്ടെ. പുനലൂര് ആയിട്ട് വർഷങ്ങൾ പലതായി. രാവിലെ സമയമുള്ളപ്പോഴോ മഴയില്ലാത്തപ്പോഴോ നടക്കാൻ ഇറങ്ങും. 5 മണിക്ക് ഈ മുസ്ലിങ്ങളായിട്ടുള്ളവര്, അവരൊന്നും അവിടുത്തെ അച്ഛന്മാരല്ല, പാസ്റ്റർമാരല്ല, സാധാരണ ജോലിക്കാരാ അവരുടെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? നിങ്ങളുടെ പള്ളിയിൽ പ്രാർത്ഥനയുണ്ടോ? നമ്മുടെ സഭാഹോളിൽ എത്ര ദിവസം പ്രാർത്ഥനയുണ്ട്? പലരും പറയും സഭ വളരുന്നില്ല, വരളുകയാണ്. സഭ ഉയരുന്നില്ല, തകരുകയാണ്. ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, കുടുംബ പ്രാർത്ഥന മുടക്കിയെങ്കിൽ, യാഗപീഠത്തിൽ തീ കത്തിക്കാതിരുന്നാൽ, യാഗമില്ലാതിരുന്നാൽ ദൈവമഹത്വം വെളിപ്പെടുകയില്ല. ഏലിയാവ് കർമ്മേലിൽ യാഗപീഠം പണിത നാളുകൾക്ക് ശേഷം അവിടെ യാഗം കഴിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയെങ്കിൽ, അതുപോലെ ഇന്ന് രാവിലെ നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ കൃപയുടെയും പ്രാർത്ഥനയുടെയും ശക്തി ഇറങ്ങട്ടെ. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോ പറഞ്ഞു, അന്നന്നത്തേക്കുള്ള ആഹാരം തരണമേ. പെന്തക്കോസ്തുകാരിന്ന് ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഗിവ് അസ് ദിസ് ഡേ അവർ ഡെയിലി ബ്രെഡ്. കാരണം ഒരാഴ്ചത്തേക്കുള്ളതും, അലക്സ് ഇവിടെ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ 2 ആഴ്ചത്തേക്കുള്ളതും സ്റ്റോർ ചെയ്തു. ഇല്ലേ, പ്രാർത്ഥിച്ചില്ലെങ്കിലും ജീവിക്കാം. ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാം. അതിനൊന്നും ഞാൻ എതിരല്ല. ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്നു, അതിനൊന്നും എതിരല്ല. നമ്മുടെ ആളുകളൊക്കെ മെഡിക്കൽ ഡോക്ടേഴ്സ് ആകട്ടെ, നേഴ്സുമാരായ സഹോദരിമാർക്കായി സ്തോത്രം. എന്റെ മൂത്ത മോളിൽ നേഴ്സാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ എവിടെയാണ് നമുക്ക് കുറവ് സംഭവിച്ചിരിക്കുന്നത്? പ്രാർത്ഥന കുറഞ്ഞു പോകുന്നു. പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന കണ്ട് കത്തോലിക്കൻ ധ്യാനം തുടങ്ങി, യാക്കോബായിൽ ഉണർവ് തുടങ്ങി, മുഹമ്മദീയരും ഹൈന്ദവരും അവരും കൂട്ടായ്മ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥനയുടെ സാക്ഷികളായി തീരട്ടെ. നമ്മുടെ പള്ളികൾ, നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന ആരംഭിക്കട്ടെ. അങ്ങനെയെങ്കിൽ വലിയ സാക്ഷ്യമായിരിക്കും. 2, ആത്മനിറവിലുള്ള ആരാധനയുടെ സാക്ഷികളായി. ആരാധനയുടെ സാക്ഷി, പെന്തക്കോസ്ത ആരാധനയും മറ്റ് ആരാധനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരിക്കൽ ഞാൻ എവിടെയോ പ്രസ്താവിച്ചിട്ടുണ്ട്, ഒരു കർദിനാൽ പറഞ്ഞു, ഗോഡ്സ് ചോസൺ പീപ്പിൾ ആർ നൗ ഫ്രോസൺ പീപ്പിൾ. തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമൊക്കെ ഫ്രീസറിൽ നിന്ന് ഇറക്കി വെച്ച ചിക്കൻ പോലെ. എന്റെ മുൻപിൽ തന്നെ ഇരിക്കുന്ന പല ആളുകളെ, നിങ്ങളെ എല്ലാവരെയും ഓർത്ത് എനിക്ക് സന്തോഷമുണ്ട്. ദൈവം ഇവിടെ വന്നിരിക്കുന്നല്ലോ. പക്ഷെ ഇന്ന് രാവിലെ സാക്ഷ്യം പറയേണ്ടവൻ സാക്ഷ്യം പറയണം. ഒരു എഴുത്തുകാരൻ പറഞ്ഞു, യേശുവിന്റെ കൃപ, രക്ഷയുടെ സന്തോഷം, ആത്മനിറവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരുവൻ സാക്ഷ്യം പറയാതിരുന്നാൽ പ്രകാശം കൊടുക്കാത്ത വിളക്ക് പോലെയാണ്, ഒഴുകാത്ത നദി പോലെയാണ്, കിളിർക്കാത്ത വിത്ത് പോലെയാണ്, ഫലം കൊടുക്കാത്ത വൃക്ഷം പോലെയാണ്. കർത്താവ് നിങ്ങളെ രക്ഷിച്ചു, നിങ്ങളും ആദി മുതൽ എന്നോടുകൂടെ ഇരിക്കുകൊണ്ട് സാക്ഷ്യം പറവീൻ. പ്രാർത്ഥിച്ചതിനാൽ ദൈവം എനിക്ക് വിടുതൽ നൽകി, ദൈവം എനിക്ക് അനുഗ്രഹം നൽകി, നാളിതുവരെ എന്നെ നടത്തിയെന്ന് സാക്ഷ്യം പറയാവുന്നവർ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം സാക്ഷികളായി തീരണം. യേശു ക്രിസ്തുവിന്റെ സാക്ഷികൾ, ആരാധനയുടെ സാക്ഷി. എങ്ങനെയുള്ള സാക്ഷികളാണ്? നിങ്ങൾ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച ശേഷം. ഈ ശക്തിയെക്കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകം 2 1-3 വാക്യങ്ങൾ വായിക്കുന്നത്, ഇത് കൊടുങ്കാറ്റ് പോലുള്ള ശക്തിയാണ്. 2, തീജ്വാല പോലെയുള്ള ശക്തിയാണ്. 3, ഇടിമുഴക്കം പോലെയുള്ള ശക്തിയാണ്. കൊടുങ്കാറ്റിന് ശക്തിയുണ്ടോ? ഹരിക്കൈൻ. അലക്സ് ഇവിടെ വന്നില്ല. നേരത്തെ ചില സ്ത്രീകൾ, കത്രീനായും ഡോളി അലീഷയും ഒക്കെ വന്നു. ആരോ പറഞ്ഞതുപോലെ ആ പെണ്ണുങ്ങൾ വന്നിട്ട് പോയി ഇപ്പൊ അലക്ഷൻ കയറി വന്നിരിക്കുക. കൊടുങ്കാറ്റിന് ശക്തിയുണ്ടോ? രണ്ടു വർഷത്തിന് മുമ്പ് ഇവിടെ ഐക്ക്, മലയാളത്തിൽ പറഞ്ഞ ഐപ്പ്, ഐക്കല്ല ഐപ്പ്, ഇവിടെ വന്നു. കൊടുങ്കാറ്റിന്റെ ശക്തി എന്താണ്? നിങ്ങളുടെ സാക്ഷ്യത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചും ദൈവത്തിന്റെ സഭയ്ക്കും എതിരായി നിന്ന എല്ലാ എതിർപ്പുകളെയും തകിടം മറിച്ച് അടിത്തറ ഇളക്കുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടുങ്കാറ്റ് പോലെ നമ്മുടെ മേൽ ആവസിക്കട്ടെ. ഹ്യൂസ്റ്റനിൽ രണ്ടോ മൂന്നോ ആഴ്ച കറണ്ട് ഇല്ല, എന്താ ഒരു കൊടുങ്കാറ്റ് വന്നതാ. ഇന്ന് പകൽ ആ കൊടുങ്കാറ്റിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ അല്പമെങ്കിലും ഒന്ന് കുലുങ്ങാനോ, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനെ കൈകൾ ഉയർത്തി, ഇതിനു മുൻപ് ഒരു പ്രാവശ്യമെങ്കിലും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച ദൈവജനം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ മാത്രമല്ല, കൊടുങ്കാറ്റ് പോലെ എന്റെ ജീവിതത്തെ തകിടം മറിക്കുക മാത്രമല്ല, ദൈവത്തിന് വേണ്ടി നേരെ നിർത്തുവാൻ എന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിക്കായി സ്തോത്ര. ഈ ശക്തിയെ കുറിച്ച് പറഞ്ഞ തീജ്വാല എന്നാണ്. എന്താ തീജ്വാല ചെയ്യുന്നത്? വെള്ളത്തിൽ തലമുടിയിട്ട് പുഴുങ്ങിയാലും അത് കിടക്കത്തേ ഉള്ളൂ, പക്ഷെങ്കിൽ തീയുടെ അറ്റത്തോട്ട് തലമുടി കാണിച്ചാലോ അത് ഉരുകും അല്ലേ. നശിപ്പിക്കുക മാത്രമല്ല, ശുദ്ധീകരിക്കുന്ന ശക്തി ആ പെന്തക്കോസ്ത് തീയാണ് കേട്ടോ. ഈ തീക്ക് ചൂടുണ്ട്. ഇന്ന് പകൽക്കാലം ആ ചൂട് നമ്മിലേക്ക് വ്യാപരിക്കട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെയും ദൈവത്തിന്റെ ശക്തിയുടെയും ചൂടിനായി ഇന്ന് പകൽ ദൈവജനം കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇടിമുഴക്കം പോരാ, ഇടിയെ പേടിയില്ലാത്ത ഏതെങ്കിലും മലയാളി ഉണ്ടോ? എനിക്ക് ഒന്നിനെയും പേടിയില്ല. മുൻപേ പാസ്റ്റർ ഷാജി ദാനിയേൽ പറഞ്ഞതുപോലെ എനിക്ക് ഒന്നിനെയും പേടിയില്ല എന്ന് പറഞ്ഞ് രണ്ട് ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസ്, ഞാൻ ബൈബിൾ കോളേജിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ പിന്നെ ജോലി ചെയ്യാൻ വന്നു. ഒരു ഇടി മിന്നലും കൂടെ വന്നു, രണ്ട് ഇലക്ട്രിക് ലൈൻ വെൽഡ് ചെയ്ത് പിന്നെ മുറിഞ്ഞു പോകുന്ന പോലെ താഴെ പോയി. ഈ വീരന്മാര് രണ്ട് നിലത്ത് കിടക്കുന്ന കണ്ടത്. പ്രിയമുള്ള സഹോദര, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരട്ടെ. കർത്താവേ, ഈ ബലഹീന ശരീരത്തിലേക്ക് നീ പകർന്ന ദൈവശക്തിക്കായി കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യുക. ഈ ശക്തി വന്ന ശേഷം അവര് പ്രാർത്ഥനയുടെ സാക്ഷികൾ, ആരാധനയുടെ സാക്ഷികൾ. സമയ ചുരുക്കത്താൽ മൂന്ന്, അവർ യേശു ക്രിസ്തുവിന്റെ രക്ഷയെ കുറിച്ചും യേശു ക്രിസ്തു നൽകിയ സൗഖ്യത്തെ കുറിച്ചും യേശു ക്രിസ്തു നൽകിയ അനുഭവത്തെ കുറിച്ചും അനുഗ്രഹത്തെ കുറിച്ചും അല്ലേ സാക്ഷിച്ചത്? നിങ്ങൾ സാക്ഷികളാകണം. ആരൊക്കെയാ സാക്ഷികളാകേണ്ടത്? പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, പത്രോസിന്റെ സാക്ഷ്യം, സാക്ഷ്യമെന്ന് പറയുമ്പോൾ പഠിപ്പിക്കുകയുണ്ട്, സാക്ഷ്യം ഉപദേശം, സാക്ഷ്യം ചെറിയ പ്രസ്താവന, സാക്ഷ്യം പ്രസംഗം, സാക്ഷ്യം രോഗസൗഖ്യം. കർത്താവിനെ രക്ഷിച്ചു എന്നുള്ള സാക്ഷ്യം മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ് മരിച്ച യേശു എന്റെ മരണത്തെ മാറ്റാൻ എന്നോടുകൂടെ നടക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു എന്തു പറയുന്നു? ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതം നോക്കിയാൽ കല്ല് മുകളിൽ വെച്ചിരിക്കുക, നിന്റെ കുടുംബത്തിന് നിന്റെ ജീവിതത്തിന് ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പില്ല. പത്രോസെ, നീ മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞതാ, ഒരിക്കലും നീ നിന്റെ ശുശ്രൂഷയിൽ ഉയരുകയില്ല എന്ന് വേലക്കാരത്തി പെൺകുട്ടി മുതൽ പിശാചി വരെ ആരെല്ലാം അവനെതിരെ വെല്ലുവിളി ഉയർത്തിയോ ആ വെല്ലുവിളി മാറ്റി പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ ഒരു സാക്ഷ്യത്താൽ 3000 പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങളുടെ സാക്ഷ്യത്താൽ സഹോദരിമാരെ സഹോദരന്മാരെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ യേശുവിങ്കിലേക്ക് വരുവാനിടയായി തീരട്ടെ. നിങ്ങൾ സാക്ഷികളാകണം. ആരാണ്? എന്റെ മുൻപിലിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, പാസ്റ്റർമാർ മാത്രമല്ല, സൗഖ്യം പ്രാപിച്ച മുടന്തൻ സാക്ഷ്യം പറയട്ടെ, ലുസ്ത്രയിൽ സൗഖ്യം പ്രാപിച്ചവൻ സാക്ഷ്യം പറയട്ടെ, കാരാഗ്രഹ പ്രമാണി സാക്ഷ്യം പറയട്ടെ, ഇക്കോന്യ, തെസ്ലോനിക്യ, ഫിലിപ്പിയ അടിമകള്, ഉടമകൾ, സൗഖ്യം പ്രാപിച്ച ഭൂതാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട വെളിച്ചപ്പാടത്തി സാക്ഷ്യം പറയട്ടെ, ബിസിനസ്സുകാർ സാക്ഷ്യം പറയട്ടെ, സ്ത്രീകൾ സാക്ഷ്യം പറയട്ടെ, വിദ്യാർത്ഥികൾ സാക്ഷ്യം പറയട്ടെ, വീട്ടമ്മമാർ സാക്ഷ്യം പറയട്ടെ, യേശു എന്നെ രക്ഷിച്ചെന്ന് പറയുവാൻ ഇന്ന് പകൽ നമുക്ക് വരിക. ഹല്ലേലൂയാ. രണ്ടനുഭവം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കും. രാത്രി 11:30 കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നിൽക്കുക. ഒരു രണ്ടു വർഷത്തിന് മുൻ ഞങ്ങളുടെ ഒരു പാസ്റ്ററുടെ മകൻ തൃശൂർ മരിച്ചു. ശവസംസ്കാരത്തിന് പോവുക. ഒരു കൈലി ഉടുത്ത് കളർ ഷർട്ട് ഇട്ട ഒരുവൻ, എനിക്കും സൂട്ടൊന്നുമല്ല, നാട്ടിൽ സൂട്ടൊന്നും ഇട്ടുകൊണ്ട് പോകത്തില്ല, കാരണം ഈ ചൂടും ബുദ്ധിമുട്ടും കൊണ്ടാ ഇത് തന്നെ അങ്ങ് വിയർത്ത് വല്ലാതൊഴു. എന്റെ അടുക്കൽ വൻ പറഞ്ഞു, മുഹമ്മദ് നല്ലവനാ, ഇസ്ലാമിൽ വിശ്വസിക്കണം, മുഹമ്മദിനെ അംഗീകരിക്കണം. ഞാൻ ചോദിച്ചു, നീ ആരാ? ഞാനൊരു പച്ചക്കറി കച്ചവടക്കാരനാ, തമിഴ്നാട്ടിൽ പച്ചക്കറി വാങ്ങാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു, മുഹമ്മദിനെ നിനക്കറിയാമോ? ചിലതൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു, ഇസ്ലാം ഞാൻ പഠിപ്പിക്കുന്ന ആളെ അറിയാം, അയാളെ ഇത്രയും കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. ചിലതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും. അപ്പോഴത്തേക്ക് എന്റെ ട്രെയിൻ വരാൻ സമയമായി. ഓരോ മുസ്ലിങ്ങളും രാവിലെ അവരുടെ പിള്ളേരെ അവരുടെ മദ്രസായി പഠിപ്പിക്കാൻ വിടുന്നുണ്ട്. എന്റെ മുൻപിൽ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഒരാഴ്ച രണ്ട് പേരോടെങ്കിലും യേശുവിനെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടോ? നമ്മുടെ സഭകൾ എന്താ വളരാത്തത്? പാസ്റ്ററെ ശമ്പളം കൊടുത്താക്കിയാൽ അവരുടെ ചിന്ത പാസ്റ്റർ ഇതെല്ലാം ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ല, എന്റെ മുൻപിൽ ഇരിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരായിരുന്നേക്കാം, വീട്ടമ്മമാരായിരുന്നേക്കാം, സാക്ഷ്യം പറഞ്ഞാൽ മതി. ഒരു മുസ്ലിമിനെ എന്നെ കണ്ട്, ഞാൻ ഒരു പ്രൊഫസറാണെന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ അദ്ദേഹത്തിന് അടവുകളൊക്കെ പതറിപ്പോയി. ഓരോ മുസ്ലിമും മറ്റുള്ളവനെ, കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, മുഹമ്മദിനെ കുറിച്ച് പറയാൻ ഒരുങ്ങുന്നെങ്കിൽ ഞാൻ പറഞ്ഞു, നിന്റെ മുഹമ്മദ് ചത്തുപോയി, എന്റെ യേശു ജീവിക്കുന്നുവെന്ന് സാക്ഷ്യം പറയാൻ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്ന പകൽക്കാലമായി തീരട്ടെ. നിങ്ങൾ സാക്ഷികളാകണം. ഈ സാക്ഷ്യത്തിന്റെ ഫലം എന്താണ്? നീ എവിടെ സാക്ഷ്യം പറയുന്നുവോ അവിടെ നിന്ന് ചില സാക്ഷികൾ യേശുവിനെ കുറിച്ച് പറയാൻ എഴുന്നേൽക്കണം. പാസ്റ്റർ സ്റ്റീവൻ പറഞ്ഞു, കച്ചിൽ പോയി, ഗുജറാത്ത് ആകട്ടെ, ഏത് സ്ഥലമാകട്ടെ, യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയണം. അതിനധികം പഠിക്കുകയൊന്നും വേണ്ട. പക്ഷെ യേശു അയച്ച ഈ 12 സാക്ഷികളും, ഗ്രാജുവേഷന് മുൻപേ യൂത ഇറങ്ങിപ്പോയി, കയറും കൊണ്ടാ പോയത്, ഡിപ്ലോമയുടെ കയറും കൊണ്ടാവും പോയത്. ബാക്കി 11 മാത്രമേ ഡിപ്ലോമ കിട്ടിയുള്ളൂ. മത്തിയാസും കൂടെ ചെന്നു. അവരൊക്കെ എങ്ങനെ സാക്ഷികളായി? മാർട്ടൂറോസ് രക്തസാക്ഷികൾ, യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികളായി. അതിലൊരു ഒരു സെന്റ് തോമസ ഇന്ത്യയിൽ വന്നെന്ന് നാം വിശ്വസിക്കുന്നല്ലോ. ആളുകൾ പറയുന്നു, മൈലാപ്പൂരാണ് അദ്ദേഹത്തെ ഏതോ വേടന്മാരെ അമ്പെയ്ത് കൊന്നത്. മദ്രാസിൽ ഇത്രയും സഭകൾ ഉണ്ടാകാൻ കാരണം എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രക്തസാക്ഷിയുടെ രക്തം സഭയുടെ വിത്താണെങ്കിൽ യെരുശലേമിൽ നീ തുടങ്ങിയാൽ നിന്നെ ആര് നിന്ദിച്ചോ, നിന്നെ ആര് അവഹേളിച്ചോ, പെന്തക്കോസ്തിലേക്ക് വന്നതുകൊണ്ട് നിന്റെ ഭാവി ഇരുളടയുമെന്ന് ആരൊക്കെ നിങ്ങളുടെ വീട്ടുകാരോ നാട്ടുകാരോ പറഞ്ഞോ, അവിടെ ദൈവം നിങ്ങളെ ഉയർത്തിയെന്ന അനുഭവമുള്ളവർ കൈകളി ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലെ ഒരു അനുഭവം കൂടെ. എന്റെ സഹോദരൻ ജോർജ് മാത്യു ഇവിടെയുള്ള ഒരു റിട്ടയർഡ് ഹൈസ്കൂൾ ടീച്ചർ, ഞങ്ങളുടെ ഗ്രാമത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ളയാൾ, മർത്തോമായിൽ നിന്ന് റീത്തിലേക്ക് പോയി. തന്റെ ഭാര്യ ഞങ്ങളോടൊപ്പം അസംബ്ലി സെക്കോർഡിൽ ആരാധിക്കാൻ വന്നു. പലപ്പോഴും ഞാൻ ചെന്ന് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ആ സാറ് വിശ്വാസത്തിലേക്ക് വന്നില്ല. ഞങ്ങളുടെ സഭയിലെ ഒരു അമ്മച്ചി, അമ്മച്ചിക്ക് അധികം എഴുത്തും വായനയൊന്നും അറിഞ്ഞുകൂടാ, ചിലപ്പോഴൊക്കെ യോഗത്തിന് വന്നാൽ ഉറങ്ങുമെങ്കിൽ സ്തോത്രവും പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ആ വീട്ടിൽ ചെന്ന് സാറിനോട് പറഞ്ഞു, സാറ ഇങ്ങനൊന്നും പോയാൽ പോരാ, ഇയാളുടെ ഭാര്യ നമ്മുടെ ഒപ്പം ആരാധിക്കു വരുന്നു, സാറ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കണം. സാറ് പറഞ്ഞു, അമ്മച്ചി ആ വെച്ച വെള്ളം വാങ്ങിയത് എന്നെ അതിന് കിട്ടത്തില്ല. അമ്മച്ചി മരിച്ചു. പിറ്റേ വർഷം 76 വയസ്സുള്ള ആ വ്യക്തിയെ ഞാൻ എന്റെ കൈകൊണ്ട് സ്നാനപ്പെടുത്തി. സഹോദര സഹോദരി, സാക്ഷ്യം പറയാമോ? മൗനമായിരിക്കരുത് അല്ലേ? തക്ക സമയത്ത് അറിയിക്കേണ്ട സാക്ഷ്യത്തിനു വേണ്ടി ദൈവം എന്നെ ഉപദേഷ്ടാവാക്കിയിരിക്കുന്നു. തക്ക സമയത്ത് അറിയിക്കേണ്ട സാക്ഷ്യത്തിനായി ദൈവം എന്നെ വീട്ടമ്മയായിരിക്കുന്നു. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരെ, നിങ്ങളുടെ ഒരു പേഷ്യന്റ്, ഒരു രോഗി മരിക്കാൻ തുടങ്ങുന്നു, പറയുന്നു, സിസ്റ്റർ നോബഡി ഈസ് ദെയർ ടു ഹോൾഡ് മൈ ഹാൻഡ്, സഹോദരി എന്റെ കൈക്ക് പിടിക്കാൻ ആരുമില്ല, എന്റെ കൈയൊന്ന് പിടിക്കുമോ? മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന വ്യക്തിയുടെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാം, അപ്പച്ച അമ്മച്ചി, നിങ്ങളുടെ കൈക്ക് പിടിക്കാൻ മരണത്തെ ജയിച്ച യേശുവിന്റെ കരങ്ങളിൽ കൊടുക്കുക. ഇന്ന് പകൽ യേശുവിന്റെ സാക്ഷിയാകാൻ നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം. എന്റെ മുൻപിൽ ഇരിക്കുന്ന ഇത്രയും ആളുകൾ ഒരാഴ്ചയിൽ രണ്ടു പേരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ, ഈച്ച് വൺ കാച്ച് വൺ, ഈച്ച് വൺ ടീച്ച് വൺ, ആഴ്ചയിൽ രണ്ട് പേരോട് സുവിശേഷം പറയാൻ ഒരുങ്ങിയാൽ ഒരു വർഷം എത്ര പേരെ കർത്താവിന് വേണ്ടി നേടാം. വിശ്വാസമുള്ളവരെ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ സാക്ഷിയാകാം പരസ്യമായി, ചന്തയില്, വീടുതോറും, പുഴവക്കത്ത്, സ്റ്റേജ് കിട്ടുമ്പം മാത്രമല്ല പ്രസംഗിച്ചത്, പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം അറിയാവുന്നവർ എത്ര പേരുണ്ട്? പുന്നപ്ര വയലാറിൽ ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുൻപ് ഞാന് പരസ്യയോഗത്തിന് പ്രസംഗിച്ചു. അവര് പറഞ്ഞു, മാർക്സിസ്റ്റുകാരല്ലാതെ ആരും ജയിക്കത്തില്ല. ഞാൻ പറഞ്ഞു, AKGയേക്കാൾ EMSനേക്കാൾ മാർക്സിനേക്കാൾ ഉയർന്നവൻ യേശുവാണ്. ഇന്ന് പുന്നപ്രവയലാറിൽ നമുക്കൊരു കൊച്ചു കൂട്ടായ്മയുണ്ട് കേട്ടോ. നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. മരിച്ചവരെ ഉയർപ്പിക്കുന്ന, മുടന്തനെ ചാടുമാറാക്കുന്ന ദൈവശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. 120-ൽ പരം ആളുകള് ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ നാമധേയ ആരാധനയുടെ അടിത്തറ ഇളയെങ്കിൽ ഇന്ന് പകൽ എന്റെ മുൻപിൽ ഇരിക്കുന്നവർ കൈകൾ ഉയർത്തി അന്യഭാഷയിൽ ഇതിനു മുൻപ് ദൈവത്തെ സ്തുതിച്ചവര് ഒരു നിമിഷം അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുക. ശന്തര ജിഗര ബബാരിയ, പുതിയ വീഞ്ഞ് നമ്മുടെ വായിലേക്ക് ദൈവം നൽകട്ടെ. പുതിയ ശക്തി പകരട്ടെ, പുതിയ അഭിഷേകം പകരട്ടെ. കൊടുങ്കാറ്റ് പോലെ എതിർപ്പുകളെ കടപുഴക്കി എറിയുന്ന ദൈവശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. മുടന്തന്മാർ ചാടട്ടെ. എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങളിൽ ചില രോഗികളാണ്, തകർച്ചയിലായിരിക്കുന്നവരാണ്, ഒരിക്കലും എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് ചിന്തിക്കുന്നവരെ, യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇന്നു പകൽ നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നിന്റെ മുൻപിലുള്ള പ്രതിബന്ധത്തെ കൊടുങ്കാറ്റിന്റെ ശക്തി പോലെ യേശു തകിടം മറിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് സൗഖ്യമാകുവാൻ, ഇവിടെ സൗഖ്യമാക്കാൻ വ്യാപരിക്കുന്നുണ്ട്. സൗഖ്യം ആവശ്യമുള്ളവർ കൈകൾ ഉയർത്തുക. അത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ശക്തിയാണ്, മുടന്തനെ ചാടുമാറാക്കിയ ശക്തിയാണ് യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഇന്ന് പകൽക്കാലം അവിടുത്തെ സാക്ഷികളാകും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും യേശുവിനെ കുറിച്ച് ഞാൻ സാക്ഷ്യം പറയുമെന്ന് തീരുമാനിക്കുന്നവരെ, സൗഖ്യം ആവശ്യമുള്ളവർ, വിടുതൽ ആവശ്യമുള്ളവർ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എന്റെ യേശുവിനെ കുറിച്ച് ഞാൻ സാക്ഷ്യം പറയും. തെരുവുകളിലാകട്ടെ, വീടിലാകട്ടെ, സ്ത്രീയാകട്ടെ, പുരുഷനാകട്ടെ, കർത്താവെ ഇന്ന് പകൽ കൈകൾ ഉയർത്തിയ ഈ സഹോദരിമാർക്കായി, സഹോദരന്മാർക്കായി അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാക്കുന്ന യേശുവിന്റെ ശക്തി മുടന്തന്റെ ശരീരത്തിൽ വെളിപ്പെട്ടതുപോലെ, അവന് ബലം നൽകിയതുപോലെ, വർഷങ്ങളായി എഴുന്നേൽക്കാൻ കഴിയാതെ, വർഷങ്ങളായി ഉയരുവാൻ കഴിയാതെ, വർഷങ്ങളായി തകർച്ചയിൽ കിടക്കുന്ന വ്യക്തികൾക്ക് നീ നൽകിയ ഉയർച്ചയ്ക്കായി സ്തോത്രം. അവിടുത്തെ സാക്ഷികളാകുവാൻ കൃപ നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ. അവന്റെ സാക്ഷികളായി തീരുമെന്ന് പ്രതിജ്ഞ എടുത്തവരും ഈ പെന്തക്കോസ്തിന്റെ ശക്തി ആരാധനയിലും പ്രാർത്ഥനയിലും ജീവിതത്തിന്റെ സൗഖ്യത്തിലും അനുഭവിച്ചവർ കൈകൾ ഉയർത്തി ഒരു തകർപ്പനലരിയ പറഞ്ഞാണ്.